ഇന്നത്തെ വാർത്ത.
നമസ്കാരം. SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്് 2019 December 3. ഇന്നത്തെ വാർത്ത വായിക്കുന്നത് സൽവി മനീഷ്. സൌത്ത് ഓസ്ട്രേലിയയിൽ ഉയർന്ന സർക്കാർ ജോലി ലഭിക്കാനായി വ്യാജരേഖ ചമച്ച കേസിൽ സ്ത്രീക്ക് 2 വർഷത്തിനുമേൽ ജയിൽ ശിക്ഷ വിധിച്ചു. 2017 ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രീമിയർ ആൻഡ് ക്യാബിനറ്റിലെ ഉയർന്ന തസ്തികയിലേക്ക് ജോലിക്കായി അപേക്ഷിച്ച വെറോണിക്ക ഹിൽഡയാണ് വ്യാജ റെസ്യൂമിയും രേഖകളും ഉൾപ്പെടുത്തിയ അപേക്ഷ സമർപ്പിച്ചത്. ഇതേ തുടർന്ന് 2017 May ഓഗസ്റ്റ് വരെ ഇവർ സൗത്ത് ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രീമിയർ ആൻഡ് ക്യാബിനറ്റിൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. വ്യാജ റെസ്യൂമേ തയ്യാറാക്കിയതിനു പുറമെ അഭിപ്രായ അന്വേഷണത്തിനുള്ള റെഫറിയായി സ്വയം ചമയുകയും ചെയ്തു. 2012 and 2014 മറ്റ് 2 കമ്പനികളിൽ ജോലി ലഭിക്കാനും ഇവർ വ്യാജരേഖ ചമച്ചതായാണ് ആരോപണം. കേസിൽ കുറ്റം സമ്മതിച്ച വെറോണിക്കയെ 2 വർഷത്തിനുമേലാണ് ജില്ലാ കോടതി ശിക്ഷിച്ചത്. 1 വർഷത്തിനു ശേഷം മാത്രമേ ഇവർക്ക് പരോൾ ലഭിക്കുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഗൗരവമായ കുറ്റകൃത്യമാണിതെന്ന് ശിക്ഷാവിധിക്കിടെ ജഡ്ജി ചൂണ്ടിക്കാട്ടി. ബാലപീഡനത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കർദിനാൾ ജോർജ് പെല്ലിനെ മുൻ പ്രധാനമന്ത്രി ടോണി അബേർട്ട് സന്ദർശിച്ചുവെന്ന് ആരോപണം. പെല്ല് ശിക്ഷയനുഭവിക്കുന്ന മെൽബൺ അസസ്മെന്റ് പ്രിസണിൽ സന്ദർശിച്ചു മടങ്ങുന്ന ആബർട്ടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ 7 News പകർത്തിയിരുന്നു. പെല്ലിനെയാണ് ആബർട്ട് സന്ദർശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം വിവാദമായതോടെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനായി എത്തിയതാണ് താനെന്നായിരുന്നു ആബർട്ടിന്റെ പ്രതികരണം. അതേസമയം ആബർട്ട് പെല്ലിനെ സന്ദർശിച്ചത് പീഡനത്തിന് ഇരയായവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മുൻ വിക്ടോറിയൻ സെനറ്റർ ഡെറിൻ ഹിഞ്ച് ആരോപിച്ചു. പെൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധി വന്ന ശേഷം പെല്ലിനെ ആബർട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാജ്യത്ത് വൃദ്ധ സൈനികരുടെ ആത്മഹത്യ വർദ്ധിക്കുന്നതിനെതിരെ റോയൽ കമ്മീഷൻ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആന്റണി ആൽബനീസി ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2001 ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്യുന്നതും ജോലിയിൽ നിന്ന് വിരമിച്ചവരുമായ 419 ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെന്നും ആൽബനീസി ചൂണ്ടിക്കാട്ടി. ആത്മഹത്യ ചെയ്ത ഒരു സൈനികന്റെ അമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ആൽബനീസി ഇത് സംബന്ധിച്ച റോയൽ കമ്മീഷൻ അന്വേഷണം വേണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചത്. സിഡ്നിയിൽ മനുഷ്യക്കടത്ത് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് 2 സ്ത്രീകൾക്കും 1 പുരുഷനുമെതിരെ പോലീസ് കേസെടുത്തു. 2014 ഇന്തോനേഷ്യയിൽ നിന്ന് വീട്ടുജോലിക്കായി ഇവിടേക്ക് കൊണ്ടുവന്ന 26 സ്ത്രീക്ക് അർഹിക്കുന്ന വേതനം നൽകാതെ നിയമവിരുദ്ധമായി ജോലി ചെയ്യിപ്പിച്ചു എന്നാണ് പോലീസിന്റെ ആരോപണം. ഇവരുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും ഇവരെ തിരികെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തുവെന്നും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ആരോപിക്കുന്നു. പ്രതികൾ 3 സിഡ്നിയിലെ ഈസ്റ്റ്ലേക്കിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിർബന്ധിതമായി ആളുകളെ രാജ്യത്ത് പാർപ്പിച്ച് ജോലി ചെയ്യിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പൊതുജനങ്ങൾ പോലീസിനെ ബന്ധപ്പെടണമെന്നും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് സൂപ്രണ്ടന്റ് മോണിക്ക സെംറത് അറിയിച്ചു. കാട്ടുതീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സിഡ്നിയിൽ ഇന്നും പുകമൂടിയ അന്തരീക്ഷമാണ് കാണപ്പെട്ടത്. ബ്ലൂ മൗണ്ടൻസ്, വരങ്കാമ ഡാം, ഹോക്കിസ്ബറി പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയാണ് ഇതിന് കാരണമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കിഴക്കൻ സിഡ്നിയിലും തെക്ക് പടിഞ്ഞാറൻ സിഡ്നിയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വായുമലിനീകരണം രൂക്ഷമായിരുന്നു. വായുമലിനീകരണം അപകടകരമായ നിലയിലേക്ക് ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ സൗത്ത് കോസ്റ്റിൽ തീ പടരുന്നതിനെ തുടർന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കറോവൻ പ്രദേശത്ത് കത്തുന്ന തീ നിയന്ത്രണാതീതമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇനി പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ പുകമൂടിയ അന്തരീക്ഷം, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 29°C. മെൽബണിൽ മഴയ്ക്ക് സാധ്യത 21°. ബ്രിസ്ബനിൽ തെളിഞ്ഞ കാലാവസ്ഥ 36°. പെർത്തിലും തെളിഞ്ഞ കാലാവസ്ഥ 36°. അഡലൈഡിൽ തെളിഞ്ഞ കാലാവസ്ഥ 23°. കാൻബറയിൽ തെളിഞ്ഞ കാലാവസ്ഥ 24°. ഡാർവിനിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കും. കൂടിയ താപനില 35°C. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിയ ഇന്നത്തെ വാർത്ത കേൾക്കാം. നാളെ വീണ്ടും 8 മണിക്ക് പ്രധാന വാർത്തകൾ കേൾക്കാം. ഇന്നത്തെ വാർത്ത വായിച്ചത് സൽവി മനീഷ്.
ഇന്നത്തെ വാർത്ത.